കാശിനാഥൻ, രചന സുജിഷ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. അവൾ പാടത്തിന്റെ വരമ്പിലൂടെ പുഴ ലക്ഷ്യമാക്കി നടന്നു. മോളെ, ഇപ്പൊ അമ്പലത്തിലേക്കൊന്നും കാണാറില്ലല്ലോ. തിരുമേനി ക്ഷേത്രം അടച്ചു വരുമ്പോൾ അവളോട് ചോദിച്ചു. അയാൾ ചോദിച്ചൊന്നും അവൾ കേട്ടിരുന്നില്ല. ഏതോ ലോകത്തെന്ന പോലെ അവൾ നടന്നു നീങ്ങി. ഹയ്യ്, ഈ കുട്ടിക്ക് ഇത് എന്തു പറ്റി? അവൾ നടന്നു നീങ്ങുന്ന കണ്ട് അയാൾ പറഞ്ഞു. പറങ്കിമാവിൻ തോപ്പിലെത്തിയപ്പോൾ ആരോ പുറകെ വരുന്ന പോലെ ജാനിക്ക് തോന്നി. അവൾ ചുറ്റും നോക്കി. അന്നായി ഇരുണ്ട രൂപം കണ്ടത് അവൾക്ക് ഓർമ്മ വന്നു. പകലാണെങ്കിൽ പോലും മരങ്ങൾ കൊണ്ടിടുങ്ങിയിടമായതുകൊണ്ട് വെളിച്ചം കുറവാണ് അവിടെ. അവൾ ചുറ്റും നോക്കി, പിന്നെ ധൈര്യം സംഭരിച്ച് മുമ്പോട്ട് നടന്നു. അവൾ പുഴയിലേക്ക് ഓടി. പുഴയിലെത്തിയതും ജാനി ഓടിപ്പോയി മണലിലേക്ക് മുട്ടുത്തിയിരുന്ന് ഉറക്കെ അലറിക്കരഞ്ഞു.
കാശിയേട്ടാ, ഭാഗ്യ നിന്നെ ഒരുപാട് പ്രണയിക്കുന്നുണ്ട്. ഒരുപാട് 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 അമ്മേ, ഒന്ന് പറമ്മേ.
അവൾ പുഴയിലേക്ക് നോക്കി ഒരു പ്രാന്തിയെ പോലെ മണൽ കൈകൊണ്ട് വീശി എറിഞ്ഞുകൊണ്ടിരുന്നു.
കാശിയേട്ടാ, നിനക്ക് എന്താ വേണ്ടത്? എന്റെ പ്രാണൻ വേണോ? ഞാൻ തരാം. ഞാൻ തലതല്ലി ചാവണോ? അതിന് ഞാൻ തയ്യാറാണ്. പക്ഷെ എന്നെക്കാൾ കൂടുതൽ നിന്നെ മറ്റാരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്നത് എനിക്ക് സഹിക്കില്ല. പൊറുക്കില്ല, ഞാൻ പൊറുക്കില്ല. കൊല്ലും ഞാൻ അവളെ, കൊല്ലും. അമ്മയെ പോലെ ഭാഗ്യ പാവല്ലേ അമ്മേ.
ഭാഗ്യ ഓടിപ്പോയി വെള്ളത്തിലേക്ക് വീണു.
കൊണ്ടുപോയെന്ന് എനിക്ക് വയ്യെങ്കിലും വേദനിക്കാൻ, കൊണ്ടുപോയിക്കോ എന്നെ. എന്നെ പ്രസവിച്ചതിനു ശേഷം അമ്മയുടെ കൈ കൊടുത്ത് മരണത്തിലേക്ക് പോയതല്ലേ എന്റെ അമ്മ. എന്നെ ഈ ഭൂമിയിൽ തനിച്ചാക്കി ഒറ്റയ്ക്ക് വേദന എന്ന് പോയില്ലേ? കൊണ്ടുപോ, കൊണ്ടുപോ ഭാഗ്യരഥി, എന്നെ കൊണ്ടുപോ ഭാഗ്യരഥി, എന്നെ കൊണ്ടുപോവാൻ.
അവൾ വെള്ളത്തിലേക്ക് ആഞ്ഞടിച്ചു. കുറെ കരഞ്ഞപ്പോൾ അവൾ കുഴഞ്ഞുകൊണ്ട് മണലേക്ക് വീണു.
അമ്മേ, എനിക്ക് വയ്യ, എന്നെ കൊണ്ടുപോ. പാവല്ലേ ഞാൻ, എനിക്ക് അമ്മയെ പോലെ എല്ലാം സഹിക്കാനുള്ള ശക്തിയില്ല. ആർക്കും വേണ്ടാത്ത രണ്ട് ജന്മങ്ങളാണല്ലേ അമ്മ നമ്മൾ. ഭിക്ഷക്കാരെ പോലെ ജീവിക്കേണ്ടി വന്ന ഒരമ്മയും മോളും. ഭാഗ്യരഥി അമ്മേ, നിങ്ങൾ ഭാഗ്യവതിയാണ്. ചെറുപ്രായത്തിൽ തന്നെ മരണത്തിലേക്ക് ഊളിയിട്ട് പോയി. എന്നെ വിളിച്ചോ, ഞാൻ വരാം. നമ്മളെപ്പോലെ ഒരുപാട് ജന്മങ്ങളുണ്ടോ അമ്മയുടെ കൂടെ? ഉണ്ടാവുമല്ലേ. എന്നാലും നമ്മൾ അമ്മയെയും മോളെയും പോലെ ഒരു ഗതിയില്ലാത്തവരായി ആരുണ്ടാവില്ല.
അവൾ എഴുന്നേറ്റിരുന്നോട് തേങ്ങി. ജാനി, സിദ്ധുവിന്റെ വിളി കേട്ട് അവൾ തിരിഞ്ഞു നോക്കി.
സിദ്ധുവേട്ടാ.
അവൾ ഓടിപ്പോയി അവനെ കെട്ടിപ്പിടിച്ചു. ആഹാ, ഞാൻ വന്നതിന്റെ സന്തോഷത്തിലാണോ എന്റെ ജാനിക്കുട്ടി ആനന്ദ കണ്ണിൽ പൊഴിക്കുന്നേ? കരയുന്ന അവളോട് അവൻ ചോദിച്ചു.
ഒന്നുമില്ല.
അവൾ അവനിൽ നിന്ന് അകന്നു മാറി. നീ എന്താ നനഞ്ഞേൽക്കുന്നേ?
ഒന്നുമില്ല, പുഴ കണ്ടപ്പോ നനയാൻ തോന്നി.
സിദ്ധുവേട്ടൻ എപ്പോ വന്നു? വരുമ്പോ എന്നെ വിളിച്ചു പറഞ്ഞില്ല. ഏയ്, ഇങ്ങോട്ട് പോന്നു, പിന്നെ എന്തിനാ വിളിക്കുന്നേ? അല്ല, ആ കാലനാഥൻ കുറച്ചു ദിവസമായി പൊട്ടന്മാരെ പോലെ വിളിച്ചിടക്കുന്നുണ്ടെന്ന് അമ്മ പറഞ്ഞു. എന്താ വട്ടായ അവന്? ഇനി അവന് വട്ടനാഥെന്ന് വിളിക്കേണ്ടി വരുമോ? വിളിച്ചാലും തെറ്റില്ല, അവനൊരു പൊട്ടനാണ്. ഈ ഒരുപാട് ദേഷ്യമുള്ളവര് ജീവിതത്തിൽ വിജയിക്കില്ല. അവനൊക്കെ തോൽക്കാനായി ജനിച്ചവനാണ്. കാശിയുടെ ദേഷ്യം കാരണം എല്ലാവർക്കും അവന് വെറുപ്പാണ്. ലോക തോൽവികളും ആയിരിക്കും ഈ ചൂടന്മാർ. ആവുന്നെങ്കിൽ എന്നെ പോലെ വ്യക്തികളാണ്. വിജയം മാത്രം, എവിടെയും വിജയം. പരാജയങ്ങൾ എന്നെ തൊട്ടിട്ടേയില്ല. സിദ്ധു ഉറക്കെ ചിരിച്ചു. എത്ര വിജയിച്ചിട്ട് എന്താ സിദ്ധുവിട്ട കാര്യം? വീട്ടിൽ നിങ്ങളുടെ അമ്മക്കും സഹോദരങ്ങൾക്കും അല്ലാതെ നിങ്ങൾ മറ്റാർക്കും കാണുന്ന ഇഷ്ടമല്ല. അതെന്താ? ആ കാര്യത്തിൽ നിങ്ങൾ പരാജിതനല്ലേ സിദ്ധുവേട്ട? കാശിയെ കളിയാക്കുന്ന സൈക്കോ വയ്യാതെ ജാനി പറഞ്ഞു. സിദ്ധുവിന്റെ പുഞ്ചിരിക്കുന്ന മുഖം തന്റെ വാക്കുകൾ കേട്ട് ഇരുണ്ടുപോയത് അവൾ അറിഞ്ഞു.
എന്നാലും എന്താണ് നമ്മുടെ ഒട്ടനാഥൻ ഇങ്ങനെ മാറാൻ കാരണം? ആലോചിക്കുമ്പോ തന്നെ ചിരിയിരുന്നു. വീട്ടിൽ നിന്ന് അമ്മ പറഞ്ഞു കേട്ട് ഇങ്ങോട്ട് വരുമ്പോ പൊട്ടിച്ചിരിച്ചു വരികയായിരുന്നു ഞാൻ.
സിദ്ധു വീണ്ടും പൊട്ടിച്ചിരിച്ചു. ഒന്ന് നിർത്തുന്നുണ്ടോ സിദ്ധുവേട്ട? ഒരാളെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ?
ജാനി അവൻ നമ്മുടെ ശത്രുവാണ്. നീ അവനെ കാലനാഥാന്ന് വിളിക്കാറില്ലേ?
ഞാൻ അവനെ വട്ടനാഥാന്ന് വിളിക്കുന്നു. അതൊക്കെ ഒരു രസമല്ലേ?
അതിനെന്തിനാടി നീ ചൂടാവുന്നേ?
സിദ്ധുവേട്ട, എന്നെ ഇടിപൊളിന്ന് വിളിക്കരുത്. ജാനിക, അതാണ് എന്റെ പേര്.
പിന്നെ അയാൾ പറഞ്ഞ എനിക്കൊന്നുമില്ല. എന്റെ ലക്ഷ്മിയമ്മയുടെ മകളിലൊന്നും ആലോചിച്ചപ്പോ പറഞ്ഞേ ഉള്ളൂ.
ജാനി ദേഷ്യം പ്രകടിപ്പിച്ചു.
എന്നു തുടങ്ങി ഈ സ്നേഹം? ദേ, ഒരു കാര്യം ഞാൻ പറയാം. നീ സിദ്ധാർത്ഥന്റെ തോഴിയാണ്. ഞാൻ പറയുന്നതനുസരിച്ച് നടന്നോളണം, ഇല്ലെങ്കിൽ.
സിദ്ധുവിന്റെ മുഖഭാവം കണ്ട് ജാനി ഭയന്നുപോയി.
വാ, പോവാം.
സിദ്ധു അവളുടെ കൈവലിച്ച് നടന്നു.
സിദ്ധുവേട്ട, വീട്, ഞാൻ വന്നോളാം.
പറ്റില്ല, നീ എന്റെ കൂടെ വേണം എപ്പോഴും. ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് നിനക്ക്.
സിദ്ധു അവളുടെ കൈ പിടിച്ച് വേഗത്തിൽ നടന്നു. അവർ നാദേശ്വരത്തിന്റെ പടിഞ്ഞാറെ മുറ്റെന്ന് കയറി വരുമ്പോൾ കാശി ഗജന്റെ മുകളിൽ ഹെഡ്സെറ്റും ചെവിയിൽ വെച്ച് കയറിയിരിക്കുകയാണ്.
ദേ നോക്ക് ജാനി, നമ്മുടെ വട്ടനാഥൻ കയറിയിരിക്കുന്നത്.
സിദ്ധു കാശിയെ നോക്കി പുച്ഛിക്കുന്ന കണ്ട് ജാനിക്ക് ദേഷ്യം വന്നു. സിദ്ധു അവിടെ കൈവലിച്ചു പോകുമ്പോൾ ഗജൻ അവന്റെ തുമ്പിക്കൈ കൊണ്ട് സിദ്ധുവിന്റെ പുറത്തേക്ക് കുത്തി. സിദ്ധു നിലത്തേക്ക് വീണു. ജാനിക്ക് പൊട്ടിച്ചിരിക്കാൻ തോന്നി. ആനപ്പിണ്ടത്തിലേക്കാണ് സിദ്ധു വീണത്. ദേഷ്യം വന്ന് സിദ്ധു എഴുന്നേറ്റു.
എടാ,
സിദ്ധു ഗജനെ നോക്കി അലറി. ഗജൻ ഉറക്കെ ചിഹ്നം വിളിച്ചു. സിദ്ധു പിന്നിലേക്ക് വലിഞ്ഞു. ഗജൻ മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് സിദ്ധു പിന്നോട്ട് നീങ്ങി. ഗജൻ തുമ്പിക്കൈ നീട്ടി സിദ്ധുവിനെ വരിഞ്ഞു.
എന്താണ് ഇടിമിന്നൽ സൈക്കോ, രാവിലെ തന്നെ നീ ഇടയാൻ വരുന്നേ? കളി ഗജനോട് വേണ്ട, മോമ്പോയി തരത്തി കളിക്ക്.
കാശിനാഥൻ ആനപ്പുറത്തിരുന്നുകൊണ്ട് അവനോട് കലിയോടെ പറഞ്ഞു. അജുവും ശ്രീയും പൂമുഖത്ത് നിന്ന് ചിരിക്കുന്ന കണ്ട് സിദ്ധുവിന് ദേഷ്യം വന്നു.
എന്നെ വിടറ!
സിദ്ധു തുമ്പിക്കൈയിൽ നിന്ന് കുതിറി.
വിട്ടേ ഗജ, പോട്ടെ, സിദ്ധാർത്ഥന അവന്റെ തോഴിയും.
കാശി പറഞ്ഞു കേട്ട് ഗജൻ പിടിവിട്ടു. കാശിയെ കലിയോടെ നോക്കി അവൻ ജാനിയുടെ കൈവലിച്ചു പോയി. എന്തിനാ കാശി അവനെ വെറുതെ വിട്ടേ? അജു കാശിയോട് പറഞ്ഞു. അതെ, രണ്ട് പൊട്ടിക്കായിരുന്നില്ല ഏട്ടാ? ശ്രീ ആനപ്പുറത്തിരിക്കുന്ന കാശിയോട് ചോദിച്ചു.
എന്റെ സ്വപ്നങ്ങൾ തകർത്തവൻ അവനിട്ട് ഞാൻ കൊടുത്തിരിക്കും. കൊടുക്കേണ്ടേ അജു?
വേണം വേണം, അവൻ അടിച്ചേ പറ്റൂ ഏട്ടാ, ശ്രീയും പറഞ്ഞു. മുറ്റ നിൽക്കുന്ന മാവിന്മേൽ പടർന്നു നിൽക്കുന്ന മുല്ലവള്ളിയിൽ നിന്ന് പൂക്കൾ പറിക്കുകയാണ് ലക്ഷ്മിയും കൊച്ചുമക്കളും. ശേഖരൻ മന്ദാരച്ചെടിയിൽ നിന്ന് മന്ദാരം പറിച്ചെടുത്ത് ലക്ഷ്മിയുടെ മുടിയിൽ വെച്ചുകൊടുത്തു. ലക്ഷ്മി ചുറ്റും നോക്കി അയാളോട് പുഞ്ചിരിച്ചു.
നിങ്ങൾ തമ്മിൽ ലവാണോ?
നെനുവും അപ്പവും ചോദിച്ചു കേട്ട് അവർ രണ്ടുപേരും ചിരിച്ചുപോയി. ലക്ഷ്മി ചിരി നിർത്താതെ ശേഖരനെ നോക്കാനാവാതെ മുഖം പൊത്തി നിൽക്കുകയായിരുന്നു. അപ്പു കളിയാക്കി ചിരിക്കുന്നാണ്ട് ശേഖരൻ അവനെടുത്ത് കവളിൽ മുത്തം വെച്ചു.
അച്ചച്ചന്റെ തങ്ക കൂടം.
മുത്തശ്ശ, ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി, ഷോപ്പിംഗ് ഒന്നും വേണ്ട.
പിള്ളേര് പറഞ്ഞുകേട്ട് ചിരിക്കുന്ന അവരെ കണ്ടാണ് അരുന്ധതി നാദേശ്വരത്തേക്ക് വരുന്നത്. അവരുടെ സന്തോഷം അരുന്ധതിക്ക് സഹിച്ചില്ല. അവരെ നോക്കി ദേഷ്യത്തോടെ നടന്നു വരുന്ന അരുന്ധതി പൂമുഖത്ത് നിൽക്കുന്നവരെ കണ്ടൊന്ന് ഞെട്ടി. ശേഖരന്റെയും ലക്ഷ്മിയുടെയും ആറു മക്കൾ പൂമുഖത്ത് നിരന്നു നിൽക്കുന്നു. അവരുടെ മുഖത്ത് ഗൗരവം കണ്ട് അരുന്ധതി പിന്തിരിഞ്ഞുപോയി. ശേഖരന്റെ മക്കൾ പരസ്പരം നോക്കി പുഞ്ചിരിച്ചു.
ശേഖര മുതലാളി ഇപ്പോൾ ഒടുക്കത്തെ റൊമാൻസിലാണല്ലോ മക്കളെ.
ആദി അവരെ നോക്കി സഹോദരങ്ങളോട് പറഞ്ഞു.
അതുകൊണ്ടല്ലേ ആറെണ്ണം നിലനിൽക്കുന്നത്.
ശേഖര മുതലാളി ഇനി ഈ പ്രായത്തിലും ചതിക്കുവോ?
പവിത്ര സിനിമയിലെ തിലകൻ സാറിനെ പോലെ.
സത്യ കള്ളച്ചിരിയോടെ സഹോദരങ്ങളോട് പറഞ്ഞു.
അയ്യേ സത്യ!
കാശിയും ചേട്ടന്മാരും അവനെ കളിയാക്കി ചുറ്റിപ്പിടിച്ചു. അവരുടെ ശബ്ദം കേട്ട് ശേഖരനും ലക്ഷ്മിയും അവരെ നോക്കി. മക്കൾ അടുത്തേക്ക് ഒരുമിച്ച് വരുമ്പോൾ ലക്ഷ്മിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ആറുപേരും ഒപ്പം വരുമ്പോൾ എപ്പോഴും കാശി ദേഷ്യത്തിലായിരിക്കും. ഇന്ന് ആ മുഖത്താണ് കൂടുതൽ സന്തോഷമെന്ന് അവർ തിരിച്ചറിഞ്ഞു. കാശി മന്ദാരപ്പൂ അറുത്തെടുത്ത് അമ്മയുടെ തലയിൽ വെച്ചുകൊടുത്തു.
അമ്മൂസേ!
എന്നും മന്ദാരം മുടിയിൽ വെക്കുമ്പോൾ അവന്റെ മുഖം ഗൗരവമായിരുന്നു. എന്നാൽ അവന്റെ മുഖത്തെ ചിരി ലക്ഷ്മിയുടെ എല്ലാ വേദനകളും ഇല്ലാതാക്കി. അവന്റെ കവിളുകൾ കൂട്ടിപ്പിടിച്ച് ലക്ഷ്മി അവന്റെ നെറ്റിയിൽ ചുംബിച്ചു.
അമ്മയുടെ മോൻ എന്നും നല്ലതേ വരൂ,
ലക്ഷ്മി അവനോട് പറഞ്ഞു. കാശി ശേഖരനെ നോക്കുമ്പോൾ അയാൾ അവനിൽ നിന്ന് മുഖം തിരിച്ചു.
അമ്മേ, അമ്മ എങ്ങനെയാണ് ഈ അച്ഛനെ സഹിച്ചേ? എന്തൊരു മുരടനാണ്!
കാശി മുഖം കൂർപ്പി ചോദിച്ചു. അമ്മ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു വിശ്വസിക്കുന്നു അദ്ദേഹത്തെയാണ്. നിന്നെ അദ്ദേഹം ദ്രോഹിക്കുമ്പോൾ ആ പാപം കൂടി എനിക്ക് തരാനേ അമ്മ പറയും.
കാരണം നിന്റെ അച്ഛനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്.
അച്ഛനെ അങ്ങനെ കുറ്റം പറയണ്ട, അച്ഛന്റെ ദേഷ്യവും മുരട്ട സ്വഭാവവും അതുപോലെ കിട്ടിയത് നിനക്കാണ്.
അപ്പൊ അവർക്കോ?
അവൻ ചേട്ടന്മാരെ നോക്കി ചോദിച്ചു.
അവർക്ക് കുറച്ചെങ്കിലും എന്റെ ക്ഷമയും വിവേകവും കിട്ടി. നിനക്കും നിന്റെ അച്ഛനും കുറെ ചൂടാ മാത്രം അറിയാം, കലിപ്പന്മാര്.
അമ്മേ!
അമ്മ അവന്റെ ചെവിയിൽ പറഞ്ഞ് കളിയാക്കിയത് കേട്ട് കാശി അമ്മയെ കൈകൊണ്ട് ചുറ്റിവരിഞ്ഞ് പിടിച്ചുകൊണ്ട് വിളിച്ചു.
എന്താ അമ്മയെ ചിരിക്കുന്നേ?
കാവ്യ അവരോട് ചോദിച്ചു.
ഒന്നുമില്ല മോളെ, ഞാൻ ഈ രണ്ട് കലിപ്പന്മാരുടെ കാര്യം പറഞ്ഞതാണ്.
തന്റെ ചുമലിൽ കിടക്കുന്ന കാശിയുടെ കവിളിൽ തലോടി ലക്ഷ്മി പറഞ്ഞു.
പോടാ, ഇതെന്റെ അച്ഛയാ. അല്ല, ഇതെന്റെ അച്ഛച്ചയാ. അല്ലേ അച്ഛച്ചാ?
അപ്പവും ശ്രീയും വഴക്ക് തുടങ്ങി.
അച്ഛേ, അച്ഛയുടെ കൊച്ചുമോള് ഞാനല്ലേ.
ശ്രീ കൊഞ്ചലോടെ ശേഖരനെ കെട്ടിപ്പിടിച്ചു.
അച്ഛച്ച, അച്ഛച്ച, ഞാനല്ലേ അച്ഛച്ചയുടെ തങ്കക്കൂടം.
അപ്പു ചുണ്ടുമലർത്തി കരയാൻ തുടങ്ങി.
രണ്ടാളും എന്റെ പൊന്നാണ്.
ശേഖരൻ അവരുടെ രണ്ടുപേരുടെയും നെറുകിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. ശ്രീലകത്തെ മട്ടുപ്പാവിൽ നിൽക്കുന്ന അരുന്ധതിക്ക് ആ കാഴ്ചകൾ ഒട്ടും സഹിച്ചില്ല.
തകർക്കും ഞാൻ കാശിനാഥൻ, അവൻ വേദനിച്ചേ മതിയാവും. അവൻ വേദനിക്കുമ്പോൾ ലക്ഷ്മി ഉരുകി ഉരുകി തീരണം. അപ്പൊ മക്കളിലേക്കത് പടരും. ആ വീടിന്റെ സന്തോഷം എനിക്ക് സഹിക്കുന്നില്ല.
അതിനേക്കാൾ എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നത് കാശിനാഥന്റെ പുഞ്ചിരിക്കുന്ന മുഖമാണ്. അത് ഞാൻ ഇല്ലാതാക്കും. അവർ അനന്തരോടും ദാമോദരനോടും കലിയോട് പറഞ്ഞു, കാശി അപ്പുവിനെ ഉയർത്തിപ്പിടിച്ച് കൊഞ്ചുകയാണ്. അവന്റെ മുഖത്ത് വിരിയുന്ന മന്ദഹാസം അരുന്ധതിക്ക് പൊള്ളുന്ന പോലെയാണ് തോന്നിയത്. എല്ലാവരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഹാളിലിരിക്കുമ്പോൾ കാശി എല്ലാവരെയും നോക്കി പറഞ്ഞു. എന്താടാ? മഹിയവനോട് ചോദിച്ചു.
അത്, ഞാൻ വീണ്ടും കളിക്കാൻ തീരുമാനിച്ചു. എന്റെ സ്വപ്നത്തിന് പുറകെ പോവാൻ ഞാൻ തീരുമാനിച്ചു. എനിക്ക് എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും വേണം.
കാശി പറഞ്ഞു കേട്ട് എല്ലാവരും പരസ്പരം നോക്കി. എന്താ, ആരൊന്നും പറയാത്തേ? തന്നെ അത്ഭുതത്തോട് നോക്കുന്ന മിഴികളോട് കാശിനാഥൻ ചോദിച്ചു.
സത്യമാണോ കാശി?
യെസ്, ഞാൻ എന്റെ സ്വപ്നങ്ങൾക്ക് പുറകെ പോകാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നു.
അവന്റെ ഉറച്ച വാക്കുകൾ കേട്ട് എല്ലാവരും സന്തോഷിച്ചു. ജാനിക അത് കേട്ടുകൊണ്ടാണ് ഹാളിലേക്ക് വന്ന്. ലക്ഷ്മി സന്തോഷം കൊണ്ട് അടുത്തിരിക്കുന്ന അവനെ കെട്ടിപ്പിടിച്ച് കവളിൽ മാറി മാറി ഉമ്മോടുത്തു.
ജാനി അറിഞ്ഞോ കാശി അവന്റെ സ്വപ്നങ്ങൾക്ക് പുറകെ പോകുന്നെന്ന്?
സത്യം പറഞ്ഞു കേട്ട് എല്ലാവരും അവളെ നോക്കി. ഉള്ളിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയെങ്കിലും അവൾ പുറത്ത് പുച്ഛം പ്രകടിപ്പിച്ചു. കാശി മുഖത്തേക്ക് പോലും നോക്കാതെ ഫോണിൽ ടൈപ്പ് ചെയ്യുന്നുണ്ട് അവൾക്ക് ദേഷ്യം വന്നു. കാശി വാട്സാപ്പ് ക്ലോസ് ചെയ്തു. എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു.
തൽക്കാലം ഞാൻ തീരുമാനം എടുത്തിട്ടുള്ളൂ. പഴയ ഫോമിലേക്ക് തിരിച്ചു വരണമെങ്കിൽ എനിക്കിനി കൂടുതൽ പ്രാക്ടീസ് ആവശ്യമാണ്. എന്തായാലും എൻ്റെ സ്വപ്നങ്ങൾ, അതെനിക്ക് നേടണം.
എല്ലാം ശരിയാവും മോനെ, അമ്മ അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് പറഞ്ഞു. അവൻ റൂമിലേക്ക് പോയി ഫോൺ ലോക്ക് മാറ്റി മാധുരിയെ വിളിച്ചു.
ഹലോ,
പറഞ്ഞോ?
പറഞ്ഞു, എല്ലാവരും ഹാപ്പിയാണ്.
കാശിയുടെ സന്തോഷം സംസാരത്തിൽ നിന്ന് അറിയുന്നുണ്ട്. കാശി ചിരിച്ചു. കുറച്ചേരം സംസാരിച്ചതിന് ശേഷം അവൻ കോൾ വെച്ചു. കാശി കൂട്ടുകാരോടും കോളേജിലെ സഹപ്രവർത്തകരോടും ശ്രീലകത്തെ പ്രിയപ്പെട്ടവരോടും വിവരം പറഞ്ഞു. എല്ലാവർക്കും സന്തോഷമായി. പക്ഷെ അവന്റെ ശത്രുക്കൾക്ക് ആ വിവരം തീരെ പിടിച്ചില്ല. മദ്യത്തിന്റെ ഗ്ലാസ് അരുന്ധതി റൂമിൽ നിൽക്കുമ്പോൾ ദേഷ്യത്തോടെ വലിച്ചെറിഞ്ഞു. അവൻ വീണ്ടും സ്വപ്നത്തിലേക്ക് പോകുന്നുവെന്ന് സഹിക്കുന്നില്ല എനിക്ക് വിവരം. അവന്റെ വിജയം അതെന്നെ കുത്തി നോവിക്കുന്നു. എന്റെ ചേട്ടൻ ശേഖരൻ എന്നിൽ നിന്ന് അകലുന്നു. സഹിക്കില്ല എനിക്ക്. എന്റെ ഏട്ടൻ എന്റെയാണ്, എന്റെ മാത്രം. മഹാലക്ഷ്മിയും പിള്ളേരും വേദനിക്കണം. ഓരോ നിമിഷം അവൾ വേദന കൊണ്ട് ഉരുകണം. എന്നാലേ എന്റെ പക തീരൂ. അവർ അനന്തര ഷർട്ടിന്റെ കോളർ പിടിച്ചു വലിച്ച് ക്രോധത്തോടെ പറഞ്ഞു,
അമ്മ വിഷമിക്കാതെ, നമുക്ക് വഴിയുണ്ടാക്കാം.
അനന്തൻ അവരെ ആശ്വസിപ്പിച്ചു.
അമ്മേ, എനിക്ക് കുറച്ച് പായസം ഉണ്ടാക്കി തരുമോ?
കാശി കിച്ചണിലേക്ക് വന്നുകൊണ്ട് ലക്ഷ്മിയോട് ചോദിച്ചു.
എന്താണിപ്പോ ഒരു പായസത്തിനൊക്കെ പൂതി?
അമ്മക്ക് ഉണ്ടാക്കി തരാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ഏടത്തി ഉണ്ടാക്കി തന്നോളൂ. ഏടത്തി, ഏടത്തി.
എന്താ കാശി?
ഏടത്തി, എനിക്ക് പായസം ഉണ്ടാക്കി തരുമോ?
എന്താണിപ്പോ ഒരു പായസ പൂതി?
കാവ്യ അവനോട് പുരികം പൊക്കി ചോദിച്ചു. ലക്ഷ്മി അവരെ നോക്കി ചിരിച്ചു കേട്ട് കാശി ദേഷ്യം വന്ന് മുഖം വീർപ്പിച്ചു.
വേണ്ട, എനിക്ക് ആരും ഉണ്ടാക്കി തരണ്ട.
അവൻ പിണങ്ങി കിച്ചൺ സ്ലാബിൽ കയറിയിരുന്നു.
അയ്യോടാ, ഏടത്തിയുടെ കാശി പിണങ്ങിയോ? ഉണ്ടാക്കി തരാൻ ചക്ക.
അവനെ കവിളിൽ പിടിച്ച് കാവ്യ പറഞ്ഞു.
ആ, അത് മതി.
കാശി അമ്മയെ നോക്കിയൊന്ന് അഹങ്കരിക്കാൻ മറന്നില്ല.
പോടാ അവിടുന്ന്, അവൻ്റെ ഒരു ജാട.
അമ്മ നാവ് കടിച്ചുകൊണ്ട് അവനോട് പറഞ്ഞപ്പോൾ കാശി ഉറക്കി ചിരിച്ചു. കാവ്യ പായസം ഉണ്ടാക്കുമ്പോൾ കാശി അമ്മ ഉണ്ടാക്കുന്ന പഴംപൊരി കഴിക്കുകയായിരുന്നു.
ചൂടുണ്ട് കൊച്ചു.
ലക്ഷ്മി സ്ലാബിൽ കയറിയിരിക്കുന്ന അവന്റെ പ്ലേറ്റിലുള്ള പഴംപൊരി മുറിച്ച് ഊതിക്കൊണ്ട് അവന്റെ വായിലേക്ക് വെച്ചു കൊടുത്തു.
എന്തു പറ്റി അമ്മയുടെ കൊച്ചുവിന്? ഈ നേരത്തൊന്നും വീട്ടിൽ കാണാത്ത സമയമായിരുന്നല്ലോ.
ലക്ഷ്മി അവനോട് ചോദിച്ചു.
ഓഹോ, ഇപ്പൊ അതായ കുറ്റം. എടുത്തി, ഇതൊന്ന് കേൾക്ക്. ഞാൻ എപ്പോഴും ചുറ്റി നടക്കുകയാണ്. വിളിച്ചാ വരാന്ന് പറഞ്ഞ് പറ്റിക്കും, നേരത്തിന് വീട്ടിൽ വരില്ല. ഇതൊക്കെ ആയിരുന്നല്ലോ അമ്മയുടെ പരാതി. ഇപ്പൊ നമ്മളൊന്ന് വീട്ടിൽ കുറച്ചു നേരം ഇരുന്നപ്പോ ചോദിക്കുന്ന കേട്ടില്ലേ?
അവൻ ചുണ്ടുപൂപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അത് പിന്നെ പതിവില്ലാത്ത കാഴ്ചയായതുകൊണ്ടല്ലേ മകനെ. കാവ്യ അമ്മയെ ചേർത്ത് പിടിച്ചോണ്ട് പറഞ്ഞു.
ഓഹോ, അമ്മായി അമ്മയും മരുമോളും ഒരു സെറ്റായല്ലേ.
അത് പിന്നെ എന്റെ അമ്മായി ഒരു പാവല്ലേ കാശി.
ഈ അമ്മ സ്നേഹിച്ചു കൊന്നിട്ടാ എല്ലാവരും അമ്മയെ തലയിലേറ്റി നടക്കുന്നത്. ഇങ്ങനെയുണ്ടോ ഒരു സ്നേഹിക്കൽ?
എന്റെ വാത്സല്യത്തിന്റെ നിറകുടമേ.
അവൻ ഇരുകൈയും കൂപ്പിക്കൊണ്ട് അമ്മയെ കളിയാക്കി. ലക്ഷ്മിയും കാവ്യയും ഉറക്കെ ചിരിക്കാൻ തുടങ്ങി.
എന്താണ് ഇവിടെ ഒരു ചിരിയും കളിയൊക്കെ?
ഗീത സഭയിൽ ഹാജരായി.
ആഹ, വന്നല്ലോ വനമാല. അമ്മേ, ഈ നല്ലയമ്മ രീതിയൊക്കെ മാറ്റി ആ അമ്മായിമ്മ പോരി ഇങ്ങോട്ട് എടുക്ക്. ഇതിനെയൊക്കെ ഇനി ഇങ്ങോട്ട് താമസിപ്പിക്കാൻ കൊണ്ടുവരേണ്ടതല്ലേ.
അവൻ ഗീതയെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞപ്പോൾ ലക്ഷ്മിയും കാവ്യയും പിന്നെയും ചിരി തുടങ്ങി. അവരുടെ ചിരി കണ്ട് കാശിയും ചിരിക്കാൻ തുടങ്ങി.
എടാ കൊച്ചാപ്പി.
ഗീത അവന്റെ പുറത്തേക്ക് തല്ലിക്കൊണ്ടിരുന്നു. കാശി അവിടെ രണ്ട് കൈയും കൂട്ടിപ്പിടിച്ചു.
തല്ലല്ലേ എടുത്തി, എനിക്ക് ചിരിക്കാൻ വയ്യ. അയ്യോ, ആദ്യമായിട്ട് ഇതിനെ കെട്ടിയ.
കാശി വീണ്ടും ചിരി തുടങ്ങി.
എന്താ ഇവിടെ ഒരു ചിരിയൊക്കെ? ഞാനുണ്ട് ചിരിക്കാൻ.
ജാനി അവിടേക്ക് ഓടി വന്നു നിന്നു. കാശി ചിരിത്തി അവന്റെ മുഖം ഗൗരവമായി. അത് മോളെ അവൻ പറയായിരുന്നു ഗീത.
അമ്മേ മതി മതി,
അവൻ ലക്ഷ്മിയുടെ വാക്കിലെ മുറിച്ചുകൊണ്ട് പറഞ്ഞു. ജാനിയുടെ ചിരി തൂങ്ങി നിൽക്കുന്ന മുഖം വാടി. അവളുടെ മിഴികൾ നിറയുന്നുണ്ടായിരുന്നു. അപ്പയുടെ എടുത്തി
അപ്പു.
ജാനി നിറയുന്ന മിഴികൾ ഇറുകി അടച്ച് തിരിച്ചു കടന്നു.
അപ്പു അപ്പു.
അവൾ അകന്നു പോകുന്നത് വേദനയോടെ ഗീത നോക്കി.
അപ്പു അപ്പു.
തൊണ്ടയിടറി ജാനി തേങ്ങാൻ തുടങ്ങി. അവൾ അകലേക്ക് പോകും തോറും ജാനി തേങ്ങിക്കൊണ്ടിരുന്നു.
ശേഖരമാമയുടെ കുട്ടി എങ്ങോട്ടാ പോകുന്നേ?
തന്റെ റൂമിന് മുമ്പിലൂടെ തേങ്ങിപ്പോകുന്ന അവളെ ശേഖരൻ വിളിച്ചു. ജാനി അയാളുടെ വിളി കേട്ട് ഒരു നിമിഷം നിന്നു. അവൾ അയാളുടെ മുറിയിലേക്ക് ഓടിച്ചെന്നു. ബെഡിൽ കാലുനീട്ടി പുസ്തകവുമായി ഇരിക്കുകയായിരുന്നു ശേഖരൻ.
അച്ഛ.
അവൾ ഓടിച്ചെന്ന് അയാളുടെ നെഞ്ചിലേക്ക് വീണ് കരഞ്ഞു.
അച്ഛ അച്ഛ.
ഒരുപാട് വേദന തോന്നിയപ്പോൾ അവൾക്ക് അങ്ങനെ വിളിക്കാനാണ് തോന്നിയത്. സ്വന്തം പിതാവായ ആനത്തിൽ നിന്ന് ഒരിക്കൽ പോലും വാത്സല്യം ലഭിക്കാത്ത പെൺകുട്ടിയാണ് ജാനി.
എന്താ മാമയുടെ കുട്ടിക്ക്?
അവളുടെ മുടിയിൽ തലോടി അയാൾ ചോദിച്ചു. അവളുടെ കരച്ചിൽ കണ്ടിട്ട് അയാളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു.
അച്ഛ അച്ഛ, ഞാൻ അച്ഛന്ന് വിളിച്ചോട്ടെ.
അതിനെന്താ അച്ഛയുടെ കുട്ടി വിളിച്ചോ? അച്ഛയുടെ മോള് പറ, എന്തെന്റെ കുട്ടിക്ക് പറ്റിയേ? ആരെങ്കിലും പറഞ്ഞോ?
ആ കാലനാഥന് വഴക്കു പറയാൻ പറ്റുമോ?
അവൾ കണ്ണു തുടച്ചുകൊണ്ട് ചോദിച്ചു.
എന്താ അവൻ പറഞ്ഞേ?
വഴക്ക് പറ. അച്ഛ
പറയാം പറയാം. അപ്പുവേ അച്ഛമ്മയെ ഞാൻ വിളിക്കുന്നുണ്ടെന്ന് പറ. ആ കാശിയോട് വരാൻ പറ.
റൂമിലേക്ക് ഓടി വന്ന അപ്പുവിനോട് ശേഖരൻ പറഞ്ഞു. എന്താണാവോ ഇനി നിന്റെ അച്ഛൻ ഇന്ന് ചൂടാവാൻ കാരണം? ലക്ഷ്മി ശേഖരന്റെ റൂമിലേക്ക് നടക്കുമ്പോൾ കാശിയോട് പറഞ്ഞു.
അച്ഛനെന്തെങ്കിലും കാരണം വേണോ അമ്മേ? എടാ ഉണ്ടാപ്രീ, എന്താ ഇന്നത്തെ കുഴപ്പം?
കാശി മുമ്പിൽ പോകുന്ന അപ്പുവിനോട് കാര്യം തിരക്കി.
എനിക്കറിയില്ല, ഞാൻ ചേച്ചി കരഞ്ഞിരിക്കുന്നുണ്ട്.
അപ്പു പഴു നിന്നുകൊണ്ട് അവനോട് പറഞ്ഞു.
ഓ, എനിക്കിട്ട് എന്തെങ്കിലും പണിയൊപ്പിച്ച് ഇരിക്കാവും. കിട്ടില്ലമ്മ, നാണല്ലേ അവൾക്ക്. ഇത്ര പ്രായമായിട്ടും അയ്യോ അമ്മ എന്നെ തല്ലിയെന്ന് പറഞ്ഞ് എനിക്ക് അടിമേടിച്ചു തരാൻ. അതിന് തന്നെയാ വിളിക്കുന്നത്. അത് പണ്ടേ പതിവാണല്ലോ.
കാശി റൂമിലേക്ക് നടക്കുമ്പോൾ പിറുപിറുത്തു. ഒന്ന് മിണ്ടാ നടക്കെന്റെ കൊച്ചു. അവർ മുറിയിലേക്ക് ചെന്നു. ജാനി മിഴികൾ അടച്ച് അയാളുടെ തോളിൽ കിടക്കിയായിരുന്നു. കാശി ചുമച്ചു കേട്ട് അവൾ മിഴികൾ തുറന്നു.
അയ്യോ എന്റെ മോൾക്ക് എന്ത് പറ്റി?
കരഞ്ഞു കലങ്ങിയ മിഴികളുമായിരിക്കുന്ന ജാനിയെ കണ്ട് ലക്ഷ്മി അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ നെഞ്ചോട് ചേർത്തു.
അവിടെ നിൽക്കട, എന്നെ പുലിമടി കയറ്റി ഒറ്റയ്ക്ക് നിർത്തി രക്ഷപ്പെടുന്നോ?
അവരുടെ അടുത്തേക്ക് ഓടിപ്പോകാൻ നോക്കി അപ്പുവിനെ കുനിഞ്ഞിന്ന് കാശി ടീഷർട്ടിൽ വലിച്ചു നിർത്തിച്ചു.
ഇവിടുന്ന് അനങ്ങിയാലുണ്ടല്ലോ.
കാശി കണ്ണു തുറപ്പിച്ച് കാണിച്ചപ്പോൾ അപ്പു പേടിച്ച് അവിടെ തന്നെ നിന്നു.
എന്തിനാ വിളിച്ച?
കാശി ശേഖരന്റെ മുഖത്ത് നോക്കാ ചോദിച്ചു.
നീ ഇവളെ വഴക്കു പറഞ്ഞോ? ഞാൻ ആരെയും വഴക്കൊന്നും പറഞ്ഞില്ല. വെറുതെ ഓരോന്ന് പറയാൻ ഇവൾക്ക് തന്നെ തോന്നുന്നു.
കാശി ജാനി തറപ്പിച്ചു നോക്കി. ജാനി അവനോട് കൊഞ്ഞനും കുത്തി കാണിച്ചു.
കണ്ടോ കണ്ടോ, അവൾ കാണിച്ചു കണ്ടോ?
അവർ നോക്കിയപ്പോൾ ജാനി ഒരു പാവത്തിനെ പോലെ ഇരുന്നു.
നിർത്തു കാശി, എന്റെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കല്ലേ. അറിയാലോ എന്നെ നിനക്ക്, വലുതായെന്നൊന്നും ഞാൻ നോക്കില്ല. ചുകൂരിൽ പ്രയോഗം അറിയാലോ, അടിച്ചു തുടഞ്ഞാൽ വീർപ്പിക്കും.
ശേഖരന്റെ സ്വരം ഉയർന്നു കണ്ട് ജാനി പോലും പേടിച്ചു. ദൈവമേ, പണി പാളിയോ? അടിക്കില്ല അച്ഛ, എന്റെ പ്രാണനെ തൊട്ട എനിക്ക് സഹിക്കില്ല. ജാനി പേടിയോടെ ഉള്ളിൽ പറഞ്ഞു. കാശിയുടെ കയ്യിലെ ഫോൺ എങ്ങനെയെങ്കിലും ശേഖരനെ കൊണ്ട് ചോദിപ്പിക്കാൻ വേണ്ടിയാണ് അവൾ സ്വയം മനസ്സിൽ ഇപ്പോൾ പ്ലാൻ ചെയ്ത് അവനെ വിളിപ്പിച്ചത്. അച്ഛൻ ചോദിച്ചാൽ അവൻ കൊടുക്കുമെന്ന് അവൾക്കൊരു ഉറപ്പുണ്ടായിരുന്നു. മാധുരിയോട് പ്രണയത്തിൽ നിന്ന് പിന്മാറാൻ പറയാൻ അവൾ മനസ്സിൽ കരുതിയിരുന്നത്.
അച്ഛൻ എന്താ പ്രശ്നം? ഇവളുടെ വാക്കേട്ട് എന്നോട് വഴക്കിടാൻ വരുന്നതിനാ? ആഹാ, എന്റെ നേരെ ശബ്ദം ഉയർത്തുന്നോ?
ശേഖരൻ ബെഡിൽ നിന്ന് വേഗം എഴുന്നേറ്റ് അവന്റെ അരികിലേക്ക് നടന്നു.
അയ്യോ അച്ഛ വേണ്ട.
ജാനിക അയാളുടെ കൈവലിച്ച് തടഞ്ഞു.
അടിക്കട്ടെ, നിനക്ക് അതല്ലേ കാണേണ്ടത്?
കാശി ചൂടായി.
എനിക്ക് തന്നെ അടിക്കുന്നല്ല കാണേണ്ടത്, തന്റെ ഫോണാണ്.
ജാനി അവന് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു.
എന്റെ ഫോണോ? എന്തിന്?
ചിലക്കാതെ ഇങ്ങോട്ട് തായോ ശേഖര മാമ, തേരാൻ പറയൂ. ഏതോ പെണ്ണുമായിട്ട് കാശി പ്രേമത്തിലാണത്രേ.
പ്രേമത്തിലോ ഇവനോ? ആ ഫോൺ ഇങ്ങോട്ട് തായോ,
ശേഖരൻ ചോദിച്ചു.
ഞാൻ തരില്ല. തോന്നിയ പെണ്ണുങ്ങളായിട്ട് ഇങ്ങോട്ട് കയറി വന്നാ ഈ കുടുംബത്തിൽ ഞാൻ കയറ്റില്ല.
കാശി ജാനിയെ തറപ്പിച്ചു നോക്കി. അവളും അതേ നോട്ട് അവന് നൽകി. കാശി റൂമിൽ നിന്ന് ഫോൺ എടുക്കാതെ ഇറങ്ങിപ്പോയി. ജാനി നിരാശയോടെ നിൽക്കേണ്ടി വന്നു. അന്ന് മാധുരി അവന് ഫോണിലേക്ക് വിളിച്ചപ്പോൾ അവൾക്കൊന്നും നോക്കാൻ പറ്റിയില്ല. എല്ലാ ആപ്പും ലോക്കായിരുന്നു. അവൻ നേരെ റൂമിലേക്ക് പോയി. ഫോണിൽ മാധുരിയെ വിളിച്ചു.
മാഷേ, എനിക്ക് പായസം വേണമെന്ന് പറഞ്ഞിരുന്നല്ലോ, ഞാൻ വന്നോട്ടെ ഇന്ന്.
പായസം റെഡിയാണ്, നമ്മൾ ആദ്യമായിട്ട് കാണുകയല്ലേ, താൻ എപ്പോഴാ വരുന്നത്?
ഞാൻ എത്തിയ ഫോണിൽ വിളിക്കാം.
ആണോ, പായസം വേണമെന്ന് പറഞ്ഞോണ്ടാ ഞാൻ അമ്മയെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ച്.
അതെയോ, താങ്ക്സ് കാശി. കാശി ചിരിച്ചുകൊണ്ട് ബെഡിലേക്ക് കിടന്നു. മാധുരിയോട് കുറച്ചേരം കൂടി സംസാരിച്ച് അവൻ കോൾ ഓഫാക്കി. അവൻ റൂമിൽ നിന്നിറങ്ങി താഴേക്ക് പോന്നു.
കാശിപ്പ, സൂപ്പർ പായസം.
അപ്പു അവൻ ഡൈനിങ് ഹാളിലേക്ക് ചെല്ലുമ്പോൾ പറഞ്ഞു. കാശി ചെല്ലുമ്പോൾ വീട്ടിലെല്ലാവരും പായസം കുടിക്കുന്നു.
ഹായ് എളിയ, പായസം വേണോ?
സച്ചി ഇളിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു.
അത് മോനെ, നിനക്കുള്ള അമ്മ വേറെ ഉണ്ടാക്കുന്നുണ്ട്.
സോറി, ഇവരെല്ലാവരും പായസം വേണമെന്ന് പറഞ്ഞപ്പോ കൊടുത്തു, എല്ലാം തീർന്നുപോയി.
കാശി ഒന്നും മിണ്ടാതെ തിരിഞ്ഞടന്നു.
കാശി, ഒരു ഗ്ലാസ് കുടിച്ചിട്ട് പോടാ,
സത്യൻ സൂര്യ അവനോട് പറഞ്ഞു.
അയ്യോ വേണ്ടായേ,
കാശി അവരോട് തൊഴിലയ്യോട് പറഞ്ഞു. മാധുരിയോട് അവനുണ്ടായ കാര്യം ഫോണിൽ വിളിച്ചു പറഞ്ഞു. അന്ന് രാത്രി ജാനി ശ്രീയുടെ റൂമിൽ ഇരിക്കുകയായിരുന്നു. നാദേശ്വരത്ത് ജാനിയും കുട്ടികളും കാശിയും സത്യവും ശ്രീയും കുട്ടികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവർ നാദേശ്വരത്തേക്ക് ദേവികയും ദത്തനെയും കാണാൻ വെറുതെ പോയതായിരുന്നു. നല്ല കാറ്റ് വീശുന്നതുകൊണ്ട് ജനൽക്കറ്റം പാറി പറക്കാൻ തുടങ്ങി. ജാനി ജനലടക്കാൻ വേണ്ടി സോഫയിൽ നിന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് പോയി. ജനലടക്കാൻ നേരമാണ് ആരോ പറമ്പിലൂടെ നടക്കുന്ന അവൾ കണ്ടത്. നീലാവിന്റെ വെളിച്ചത്തിൽ അവൾ കണ്ടു ആ ഇരുണ്ട രൂപം വീടിനടുത്തേക്ക് വരുന്നത്. മുകളിലാണ് റൂമെങ്കിലും താഴെ നിന്ന് വരുന്ന അയാൾ മുകളിലേക്ക് നോക്കിയാണ് വരുന്നത്. അയാളുടെ മുഖത്തെ മാസ്ക് കണ്ട് ജാനി ഭയന്നുപോയി. ജാനി നോക്കി നിൽക്കെ അയാൾ നിലത്തു നിന്ന് കല്ലെടുത്തു. അത് കണ്ട് ജാനി കുനിഞ്ഞതും കല്ല് ജനച്ചിന്റെ തകർത്തു. അവൾ ഉറക്കെ അലറി ഓടി. കാശി അവളുടെ അലറൽ കേട്ട് മുകളിലേക്ക് ഓടി വരികയായിരുന്നു. കാശി വേഗത്തിൽ വരുന്ന കണ്ട് ജാനി ഓടിപ്പോയി അവനെ കെട്ടിപ്പിടിച്ചു.
അവിടെ ഒരാള് അവിടെ സ്ത്രീയുടെ റൂമിലേക്ക് താഴേക്ക് നോക്കിയപ്പോ പറമ്പിൽ നിന്ന് തന്നെ കല്ലെടുത്തെറിഞ്ഞു. എനിക്ക് പേടിയാവുന്നു. റെയിൻകോട്ടൊക്കെ ധരിച്ച് മുഖം മൂടിയ ഒരാള്.
എവിടെ, നീ കരയാതെ.
കാശി പേടിച്ച് കരയുന്ന അവളെ ചുറ്റിപ്പിടിച്ച് അവന്റെ റൂമിലേക്ക് കൊണ്ടുപോയി. സത്യയും ശ്രീയും അങ്ങോട്ട് വന്നപ്പോൾ കാശി ശ്രീയുടെ റൂമിലേക്ക് പോയി നോക്കി. റൂമിൽ ജനച്ചില്ല് പൊട്ടിക്കിടക്കുന്നുണ്ട്. കാശി ജനൽ തുറന്നിട്ട് പുറത്തേക്ക് നോക്കി. ജാനി മുമ്പും പറഞ്ഞ അവനെ ഓർത്തു. അതുപോലെ ജോ പറഞ്ഞതും അവൻ ജനലടച്ച് റൂമിന് വെളിയിലേക്ക് ഇറങ്ങി. കാശി അവന്റെ റൂമിലേക്ക് വന്ന് ടോർച്ചെടുത്ത് പുറത്തേക്ക് നടന്നു.
ഞാൻ വരാം കാശി, സത്യവനോട് പറഞ്ഞു. വേണ്ട, നീ ഇവിടെ നിന്നോ, കുട്ടികൾ ഇവരും തനിയേയുള്ളൂ, അവരൊക്കെ വരാൻ ഇനിയും ടൈം എടുക്കും.
കാശി വേണ്ടടാ, നീ ഇങ്ങോട്ട് പോര്, വല്ല കള്ളമാരെയായിരിക്കും, നമുക്ക് ആദ്യം വന്നിട്ട് പറയാം.
സത്യവനെ തടഞ്ഞു.
നീ മാറു സത്യ, പോയി നോക്കട്ടെ.
വേണ്ട, നമുക്ക് പോവാം, എനിക്ക് പേടിയാവുന്നു.
ജാനി കാശിയുടെ കയ്യിൽ പിടിച്ചു.
ഞാൻ പോയി നോക്കട്ടെ, വിട്.
കാശി താഴേക്ക് ഇറങ്ങിപ്പോയി. സത്യയും കുട്ടികളും ജാനിയും സ്ത്രീയും അവന് പുറകെ പോയി. കാശി അടുക്കളയിലേക്ക് പോയി ഡോറ് തുറന്നു. അവൻ കീ കൊണ്ട് ഡോറ് ലോക്ക് ചെയ്തു. കീ ഷർട്ടിന്റെ പോക്കറ്റിലേക്ക് ഇട്ടു. കാശി വരാന്തയിലൂടെ പറമ്പിലേക്ക് ഇറങ്ങി. കാശി ടോർച്ചടിച്ച് ചുറ്റും നോക്കി. വീടിന് പുറകിൽ മരങ്ങൾ നിറയുള്ള പറമ്പാണ്, പിന്നെ പാടവും. അവിടെ കുറച്ചേ വീടുകളുള്ളൂ. പാടം കഴിഞ്ഞാലേ പിന്നെ ആൾതാമസം കൂടുതലുള്ളത്. കുറച്ചുനേരം കാശി അവിടേക്ക് നോക്കി നടന്നു. ആ ഇരുണ്ട രൂപം അവൻ ടോർച്ചടിച്ച് വരുന്ന കണ്ട് വലിയ കല്ലെടുത്ത് എറിയാൻ നിന്നതും.
കാശി
തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.